എട്ടാം ദിവസം ഇസ്ലാമിലേക്കുള്ള പാത എട്ടാം ഭാഗം. ഖുർആനിലില്ലാത്ത, മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത ഒരാചാരവും ഒരു സുന്നത്തും മുസ്ലിംകൾക്ക് ബാധകമല്ലെന്ന് വിശുദ്ധ ഖുർആൻ. സുന്നത്തായ എല്ലാ ആരാധനകളും ഖുർആൻ വിരുദ്ധം. ചേലാകർമ്മം അനിസ്ലാമികം. മുഹമ്മദ് നബി മാതൃകയായി കാണിക്കാത്ത, ഖുർആനിൽ ഇല്ലാത്ത ചേലാകർമ്മത്തിലെ മതവും ശാസ്ത്രവും. സഹീഹുൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ കള്ളഹദീസുകൾ കലർന്ന ഹദീസു ഗ്രന്ഥങ്ങൾ പ്രമാണമാക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ചേകന്നൂർ മൗലവിയുടെ ഖുർആനിക ദർശനങ്ങൾ. ശാഖാപരമായ കാര്യങ്ങളിൽ പോലും ഹദീസുകൾ പ്രമാണമാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. സ്വയം സംസാരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ കുറെ വൃത്തികെട്ട കള്ള ഹദീസുകൾ നമ്മൾ കണ്ടു. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എന്ന പേരിൽ ഹദീസുകൾ രചിക്കപ്പെട്ടത് നബിയെ ഒരു കാമഭ്രാന്തനായി ചിത്രീകരിക്കുക, നബിയെ മാരണം ബാധിച്ചവനായി ചിത്രീകരിക്കുക, നബിയെ ഒരു ക്രൂരനായി ചിത്രീകരിക്കുക, നബിയെ ഒരു വഷളനായി ചിത്രീകരിക്കുക. മൊത്തത്തിൽ ആദരണീയനെന്നും ലോകാനുഗ്രഹിയെന്നും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയെന്നും ഖുർആൻ വാഴ്ത്തിയ നമ്മുടെ നബിയെ, നമ്മുടെ നബിയുടെ വ്യക്തിത്വത്തെ കരിവാരിത്തേക്കുക. വിശുദ്ധ ഖുർആൻ പ്രാധാന്യം നൽകിയതിനെ അപ്രധാനമായി ചിത്രീകരിക്കുക. ഇസ്ലാമിന്റെ തണലിൽ അറേബ്യൻ പാരമ്പര്യ മര്യാദകളും നടപടിക്രമങ്ങളും സംസ്കാരങ്ങളും സംരക്ഷിക്കുക. ഇസ്ലാം മതത്തെ ഒരു നമസ്കാര പ്രസ്ഥാനമാക്കി ലോക ജനതക്കിടയിൽ അവതരിപ്പിക്കുക. ഖുർആനും നബിയും പഠിപ്പിച്ചതിനേക്കാൾ പ്രാധാന്യം ഹജ്ജിനും മക്കാ നഗരിക്കും നൽകി ലോകജനതയെ മക്കയിലേക്ക് ആകർഷിപ്പിച്ചു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. ഖുർആൻ പഠിപ്പിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങൾ അമിത പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുക. നബിയുടെയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയവരുടെയും യഥാർത്ഥ ചരിത്രം ഊഴ്ത്തിവെക്കുക. അവരെ വഷളന്മാരും ക്രൂരന്മാരും നബിവിരോധികളും മറ്റുമായി ചിത്രീകരിക്കുക. അതുവഴി യഥാർത്ഥ ഇസ്ലാമിനെയും ഇസ്ലാമിക ചരിത്രത്തെയും അട്ടിമറിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയിലെ വഷളൻ ഹദീസിലൂടെ കടന്നുപോയപ്പോൾ നാം നേരിൽ കണ്ട വസ്തുതകളാണ് ഇതെല്ലാം. സ്വയം സംസാരിക്കുന്ന ആ ഹദീസുകൾ വ്യക്തമാക്കുന്നത് ആ വഷളൻ ഹദീസുകളൊന്നും നബിയുടെ ഹദീസുകൾ അല്ലെന്നും അതൊന്നും വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമല്ല എന്നുമാണ്. എന്നാൽ സഹീഹുൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഒരൊറ്റ ഹദീസ് ഗ്രന്ഥങ്ങളും മുസ്ലിംകൾ പ്രമാണമാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുകയാണ് ചേകന്നൂർ മൗലവി ചെയ്ത ഏറ്റവും മഹത്തായ ഒരു കാര്യം. അഥവാ ഒന്നാം പ്രമാണമായ ഖുർആൻ കൊണ്ട് രണ്ടാം പ്രമാണമായ ഹദീസുകൾ എന്ന ചപ്പുചവറുകളെ ഇല്ലാതാക്കുകയാണ് മൗലവി ചെയ്ത മഹത്തായ മറ്റൊരു സേവനം. അതെന്താണെന്ന് വിശദമായി നമുക്ക് പഠിക്കാം. നബി തിരുമേനിയുടെ മരണത്തോടുകൂടി ഇസ്ലാമിനകത്തെ കപടന്മാർ സജീവമാവുകയും ഇസ്ലാമിക ലോകത്ത് കുഴപ്പങ്ങൾ ആരംഭിക്കുകയും ചെയ്തുവല്ലോ. നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും നബി പഠിപ്പിച്ച നമസ്കാരം പോലും കണിശമായി നിർവഹിക്കാൻ ഒരു സംഘമില്ലാത്ത വിധം നബിയുടെ അനുയായികൾ പരസ്പരം തമ്മിൽ തല്ലി ഛിന്നഭിന്നമാവുകയും നബി കൊണ്ടുവന്ന ഇസ്ലാം എല്ലാ ദൈവിക മതങ്ങൾക്കും സംഭവിച്ചതുപോലെ ഒരു അനാചാര പ്രസ്ഥാനമായി മാറുകയും ചെയ്തു എന്നുമാണ് അറേബ്യൻ ചരിത്രം പറയുന്നത്. ഹദീസു ഗ്രന്ഥങ്ങളിൽ പോലും ആ ചരിത്ര വസ്തുത സമ്മതിച്ചിട്ടുമുണ്ട്. ഖുർആനിന്റെ കൈയെഴുത്തു കോപ്പികൾ ഏതാനും ഭദ്രമായി പല നാട്ടുരാജാക്കന്മാരുടെയും നല്ലവരായ ചില പണ്ഡിതന്മാരുടെയും കൈകളിലൂടെ അറേബ്യയിലും ഇതര ദേശങ്ങളിലും എത്തിയിരുന്നു. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി വാർത്തെടുത്ത ആ ചെറിയ സമൂഹം പരസ്പരം കടിച്ചുകീറി ഛിന്നഭിന്നമായ ശേഷമാണ് മുസ്ലിങ്ങളുടെ രക്ഷകനായും സുന്നികളുടെ നേതാവായും വന്ന മുവാവിയ അറേബ്യയുടെ രാജാവായത്. മുവാവിയ എന്ന സമർത്ഥനായ ആ ജൂത മുനാഫിക്ക് ആ സന്ദർഭം ശരിക്കും പ്രയോജനപ്പെടുത്തി. അതിനായി തന്റെ കൂട്ടുകാരനും മറ്റൊരു ജൂത മുനാഫിക്കുമായ അബൂ ഹുറൈറയെ മക്കത്തെ ഇമാമാക്കുകയും ചെയ്തു എന്ന് നാം കണ്ടു. ഹദീസുകൾ എന്നാൽ നബിയുടെ വചനം, നബിയുടെ ചര്യ എന്നൊക്കെയാണ് നാം മനസ്സിലാക്കിയ അർത്ഥം. എന്നാൽ നബിയുടെ വചനങ്ങളാണ് എന്നുറപ്പുള്ളതിന് പുറമെ നബിയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകൾക്കും ഹദീസ് എന്ന് പറയാം എന്നാണ് സുന്നി പണ്ഡിതന്മാർ പണ്ടേ തീരുമാനിച്ചത്. സത്യവും അസത്യവുമൊക്കെ കൂട്ടിക്കലർത്താൻ പാകത്തിലുള്ള ഇത്തരം നിർവചനങ്ങളൊക്കെ ഹദീസുകളിലൂടെ ഇസ്ലാമിക ലോകത്തേക്ക് കടത്തിവിട്ടത് അബൂ ഹുറൈറയും മുആവിയയും അടക്കമുള്ള ആദ്യകാല സുന്നികളായിരുന്നു എന്നാണ് ജഗന്നർ മൗലവിയുടെ കണ്ടെത്തൽ. ആ ഖുർആൻ വിരുദ്ധ ചിന്താഗതികളെ അദ്ദേഹം ഖുർആൻ കൊണ്ട് തന്നെ തകർക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു വസ്തുത. ഹദീസുകളെ, അത് നബിയുടെ ഹദീസുകളായാലും ആരുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകളായാലും നാലായി തരംതിരിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് മൗലവി സമർത്ഥിക്കുന്നു. ഇൽമ് അഥവാ ഉറപ്പായ സത്യം, കേവലം ബുദ്ധി ഉപയോഗിച്ചും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചും ഉറപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന കാര്യത്തിനാണ് ഇൽമ് എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ ഇൽമ് ഉറപ്പായ സത്യം, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ദശക്കണക്കിന് സ്ഥലങ്ങളിൽ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വന്ന് അഥവാ ഊഹങ്ങൾ, തെളിവുകളില്ലാതെ സുമാറായിട്ട് വിശ്വസിക്കുന്നതിനാണ് വന്ന് എന്ന് ഖുർആൻ പറയുന്നത്. ഊഹങ്ങളിൽ അധികവും ചെകുത്താന്റേതാണെന്നും ഊഹങ്ങൾ ഒന്നും പിൻപറ്റരുതെന്നും ഖുർആൻ ഇടയ്ക്കിടെ ഉണർത്തുന്നുണ്ട്. ചെക്ക് അഥവാ സംശയഗതിയിലുള്ളത്, വിശ്വസിക്കാൻ പറ്റിയ യാതൊരു തെളിവുമില്ലാതെ സംശയഗതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന ആശയത്തിനാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇഫ്തിറ മനഃപൂർവ്വം കെട്ടിയുണ്ടാക്കി പറയുന്ന അസത്യത്തിനാണ് ഇഫ്തിറ അഥവാ കെട്ടുകഥകൾ എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞ നാലെണ്ണത്തിൽ ഇൽമല്ലാത്ത, ഉറപ്പായ സത്യമല്ലാത്ത മറ്റ് മൂന്ന് തരം വർത്തമാനങ്ങളെയും ഊഹങ്ങളായാലും സംശയഗതിയിലുള്ളതായാലും കെട്ടുകഥകളായാലും അവ മൂന്നിനെയും കെദിബ് അഥവാ പച്ചക്കള്ളം എന്ന ഇനത്തിലാണ് ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും അതൊന്നും ഖുർആനിക ദൃഷ്ട്യ മതത്തിൽ പ്രമാണമാക്കാൻ പാടില്ല എന്നുമാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അബൂഹുറൈറയുടെ തനിനിറം എന്ന ഗ്രന്ഥത്തിൽ മൗലവി സമർത്ഥിച്ചത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ബുഖാരി മുസ്ലിം തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ 50% കെട്ടുകഥകളാണെന്ന് കാണാം. ബാക്കിയുള്ളതിൽ 20% ഊഹങ്ങളും വന്ന് 20% സംശയഗതിയിലുള്ള ഷക്ക് ഹദീസുകളാണെന്നും കാണാം. സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകളും പരക്കെ സമ്മതിക്കുന്ന ഒരു വസ്തുതയാണിത്. ചുരുക്കി പറഞ്ഞാൽ, ബുഖാരിയിലുള്ള ഹദീസുകൾ 10% മാത്രമേ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളുമായി യോജിക്കുന്നുള്ളൂ. ആ നല്ല ഹദീസിലെ തത്വങ്ങൾ അതിലും മനോഹരമായി ഖുർആനിലൂടെ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നുണ്ട് താൻ. അതുകൊണ്ടാണ് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഇസ്ലാം മത നിയമം ഹദീസുകൊണ്ട് തെളിയിക്കാമോ എന്ന ഒരു അതിശക്തമത്തായ ചോദ്യം ചേകന്നൂർ മൗലവി തന്റെ ഗ്രന്ഥങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാൻ കാരണം. ചേകന്നൂർ മൗലവിയുടെ ആ ചോദ്യം എന്നെന്നും പ്രസക്തമാണെന്ന് ഖുർആനും ഹദീസും പഠിച്ചവർക്കൊക്കെ ബോധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഹദീസുകളെ മൊത്തത്തിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നാലായി തരംതിരിക്കാമെന്നും അതിൽ മൂന്ന് തരവും മതവിഷയത്തിൽ മുസ്ലിംകൾ പിൻപറ്റാൻ പാടില്ലെന്നും ഹദീസുകളിൽ ഇൽമുള്ളത് മാത്രമേ അഥവാ ഉറച്ചതും വിശ്വാസയോഗ്യമായ തെളിവുള്ളതും മാത്രമേ മുസ്ലിംകൾ പിൻപറ്റാൻ പാടുള്ളൂവെന്നും ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. ഇൽമല്ലാത്ത യാതൊന്നും, ഉറപ്പും വിശ്വാസവുമില്ലാത്ത യാതൊന്നും, വിശ്വാസയോഗ്യമായ തെളിവില്ലാത്ത യാതൊന്നും, ഖുർആനല്ലാത്ത യാതൊന്നും ഇസ്ലാമിൽ പ്രമാണമാക്കാൻ മുസ്ലിംകൾക്ക് പാടില്ല എന്ന ഖുർആനിന്റെ ഏറ്റവും അടിസ്ഥാനപരവും വിപ്ലവാത്മകവുമായ ആ അടിസ്ഥാന സിദ്ധാന്തം മൗലവി ചേകന്നൂർ ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. ഉദാഹരണമായി, നിനക്ക് ഇൽമില്ലാത്ത, ഉറപ്പും വിശ്വാസവുമില്ലാത്ത യാതൊരു കാര്യവും നീ പിൻപറ്റരുത്. നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. 17:36. മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ, ഖുർആനിൽ ഇല്ലാത്തതും നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ അഥവാ നബിയുടെ പേരിൽ കെട്ടിപ്പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഷിർക്കിനോടടുത്ത ഒരു മഹാപാപമാണെന്നും 7:33 ഖുർആൻ വ്യക്തമാക്കുന്നു. വിശുദ്ധ ഖുർആന്റെ മഹത്തായ ആ ഭാഗവും നാം ശ്രദ്ധിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. ഹദീസുകൾ എന്ന പേരിൽ ഒരു രണ്ടാം പ്രമാണം സാർവത്രികമായത് നബിയുടെ മരണം കഴിഞ്ഞ് സുമാർ 20 വർഷം കഴിഞ്ഞാണെന്നും മുആവിയയുടെ രാജഭരണകാലത്താണ് ആ ദുരന്തം സംഭവിച്ചത് എന്നും ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുകയാണല്ലോ മൗലവി ചേകന്നൂർ ചെയ്തത്. ആ ഹദീസുകളാണ് സുമാർ 200 കൊല്ലം കഴിഞ്ഞപ്പോൾ റഷ്യയിലെ ബുഖാറയിൽ നിന്നും വന്ന ബുഖാരി ഗ്രന്ഥരൂപത്തിലാക്കിയത്. ആ ഹദീസുകളിൽ 90% ഇൽമല്ലെന്നും അഥവാ ആ ഹദീസുകളിൽ 90% വിശ്വാസയോഗ്യമായ തെളിവുകൾ ഉള്ളതല്ലെന്നും അതുകൊണ്ടുതന്നെ ആ ഹദീസുകളെല്ലാം കദിബ് അല്ലെങ്കിൽ ജഹ്ല് കള്ളം അല്ലെങ്കിൽ അറിയപ്പെടാത്തത് എന്നീ ഇനത്തിൽ പെടുന്നതാണെന്നും സമർത്ഥിക്കുകയാണെന്നും മൗലവി ചേകന്നൂർ ചെയ്തത്. എന്നാൽ ഇൽമല്ലാത്ത മറ്റു മൂന്ന് ഹദീസുകളും എട്ടുകഥകളും ഊഹങ്ങളും സംശയഗതിയിലുള്ളതും മുസ്ലിങ്ങൾ പ്രമാണമാക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചപ്പോൾ ഊഹങ്ങളുടെ ഇനത്തിൽപ്പെടുത്താവുന്ന കള്ളഹദീസുകൾ പോലും പ്രചരിപ്പിക്കാമെന്നും അത് പ്രമാണമാക്കാമെന്നുമാണ് അഹ്ലുൽ ഹദീസുകൾ നിയമമാക്കിയത്. അഹ്ലുൽ ഹദീസുകാരുടെ ആ വാദത്തെയും ഖുർആൻ കൊണ്ട് മൗലവി ചേകന്നൂർ തകർക്കുകയുണ്ടായി. ചേകന്നൂർ മൗലവിയുടെ ശ്രദ്ധേയമായ ആ വാദഗതികൾ ശ്രദ്ധിക്കുക. ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളെയും മൊത്തത്തിൽ അടിസ്ഥാനപരമെന്നും ശാഖാപരമെന്നും രണ്ടായി തരംതിരിക്കാം. അതിൽ അടിസ്ഥാനപരമായ ഉസൂലിൽപ്പെട്ട കാര്യങ്ങളാണ് തൗഹീദ്, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കർമ്മപദ്ധതികളും സക്കാത്ത്, ജിഹാദ്, കരാർ പാലനം തുടങ്ങിയ കർമ്മപദ്ധതികളും അള്ളാഹു മുസ്ലിങ്ങളുടെ മേൽ നിയമമാക്കിയ നമസ്കാരം, ഹജ്ജ്, നോമ്പ് എന്നീ ആരാധനകളും. ഉസൂലിൽപ്പെട്ട അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ കൂടാതെ ശാഖാപരമായ ചില കാര്യങ്ങളും ഖുറൂഇയത്തിൽപ്പെട്ട ചില കാര്യങ്ങളും ഇസ്ലാമിലുണ്ട്. ഉദാഹരണമായി നല്ല ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതും സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കുന്നതും സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ എന്നിവ അനുഷ്ഠിക്കുന്നതും സുന്നികൾക്ക് പോലും കേവലം ശാഖാപരവും ഐച്ഛികവുമായ കാര്യങ്ങളാണ്. ഉറപ്പില്ലാത്ത യാതൊന്നും ഇസ്ലാമിൽ പ്രമാണമാക്കാൻ പാടില്ല എന്ന് 108 ആയത്തുകൾ കൊണ്ട് സ്ഥാപിതമായ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ എന്നും ഇസ്ലാമിന്റെ ശാഖാപരമായ കാര്യങ്ങളിൽ സുമാർ വിശ്വാസവും ഊഹങ്ങളുമായ ഹദീസുകളെ പിൻപറ്റാമെന്നുമാണ് മുആവിയൻ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരും നിയമമാക്കിയത്. കാരണം ഖുർആനിലില്ലാത്ത കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലേക്ക് കുത്തിക്കയറ്റാനും ആ അനുഷ്ഠാനങ്ങൾക്ക് നബിയുടെ ഹദീസുകൾ എന്ന പദവി നൽകി ഇസ്ലാമിക ലോകത്ത് സ്വീകാര്യത നൽകാനും സാധാരണക്കാരനായ മുസ്ലിങ്ങളെക്കൊണ്ട് അത് അംഗീകരിപ്പിക്കാനും വിശുദ്ധ ഖുർആന്റെ ആ അടിസ്ഥാന സിദ്ധാന്തം അട്ടിമറിക്കലും ദുർവ്യാഖ്യാനം ചെയ്യലും മുആവിയയുടെയും അബൂ ഹുറൈറയുടെയും ആവശ്യമായിരുന്നു. ഖുർആൻ ലളിതമാണെന്നും ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ലളിതമല്ലെന്നും ഖുർആനിന്റെ അർത്ഥം ആർക്കും മനസ്സിലാകില്ലെന്നും ഖുർആൻ ദുരൂഹമാണെന്നും ഖുർആൻ പരിഭാഷ ചെയ്യാൻ പാടില്ലെന്നും അമുസ്ലിങ്ങൾ ഖുർആൻ തൊടാൻ പാടില്ലെന്നും മുആവിയയും അബൂ ഹുറൈറയും പണ്ടേ നിയമമാക്കിയതും നാളിതുവരെ സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാർ അതേറ്റുപാടിയതും അവർ നടത്തിയ അട്ടിമറികൾ ഊഴ്ത്തിവെക്കാനായിരുന്നു എന്ന് സാന്ദർഭികമായി നാം ഓർക്കുക. മതപരമായ കാര്യങ്ങളിൽ ഇസ്ലാം മതത്തിന്റെ ഏതു മേഖലയിലും അത് അടിസ്ഥാനപരമാവട്ടെ ശാഖാപരമാവട്ടെ വാർത്തകൾ അഥവാ ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ അത് ഉറപ്പും വിശ്വാസവുമുള്ളതാകണം അഥവാ വിശ്വാസയോഗ്യമായ തെളിവുള്ളതാകണം എന്ന് ഖുർആൻ പഠിപ്പിച്ചപ്പോൾ വിശ്വാസയോഗ്യമായ തെളിവ് മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും കർമ്മപദ്ധതികൾക്കും മാത്രമേ ബാധകമുള്ളൂ എന്നും ശാഖാപരമായ കാര്യങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജുകൾ, ചേലാകർമ്മം, അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കൽ, നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ എന്നിവയിൽ സുമാർ വിശ്വാസങ്ങളും ഊഹങ്ങളും പിൻപറ്റാം എന്നുമാണ് ഖുർആനെതിരായി സുന്നി പണ്ഡിതന്മാർ നിയമമാക്കിയത്. ഇസ്ലാമിനെ ആകെ അട്ടിമറിച്ചതും വിശുദ്ധ ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥം പാടെ അവഗണിക്കപ്പെടാൻ കാരണമായതും സുന്നത്ത് ജമാഅത്ത് എന്ന ഖുർആൻ വിരുദ്ധ ഹദീസ് സംഘടനയുടെ ആരംഭത്തിനും അത്ഭുതകരമായ വളർച്ചയ്ക്കും നാന്ദി കുറിച്ചതുമായ ആ സുന്നി സിദ്ധാന്തമാണ് ചേകന്നൂർ മൗലവി തന്റെ വർഷങ്ങൾ നീണ്ടുന്ന ഗവേഷണ സഭരിയിലൂടെ ഖുർആൻ കൊണ്ട് തകർത്തു കളഞ്ഞത്. ഖുർആനിലെ ആ ഭാഗം ശ്രദ്ധിക്കുക. സ്വർണം ഹറാമാണെന്ന് ഖുർആനിൽ എവിടെയുമില്ല. എന്നാൽ മുസ്ലിം പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള റിസ്റ്റ് വാച്ചുകളും ആഡംബര കാറുകളും ഉപയോഗിക്കുന്നതും ഹറാമാണെന്ന് സുന്നികൾ പറയാറില്ല. കാരണം സ്വർണം ഹറാമാണെന്ന ജൂത നിർമ്മിത കള്ള ഹദീസേ അവർ കണ്ടിട്ടുള്ളൂ. സ്വർണം, വെള്ളി, മേത്തരം, കുതിരകൾ തുടങ്ങിയവയെല്ലാം അലങ്കാര വസ്തുക്കളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അമിതമല്ലാത്ത രീതിയിൽ എല്ലാ നല്ല വസ്തുക്കളും ഉപയോഗിക്കാമെന്നും ഖുർആൻ ഉണർത്തുന്നുണ്ട്. മാത്രമല്ല മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിൽ നിന്നും അള്ളാഹു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുവന്ന അലങ്കാര വസ്തുക്കൾ ഹറാമാക്കിയ ആ അക്രമി ആരാണ് എന്നാണ് ഖുർആൻ ചോദിച്ചത്. നബി തിരുമേനി ഖുർആൻ ആദ്യമായി പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും യാതൊരു മതവുമില്ലാത്ത അറബികളുടെയും മതത്തിൽ അട്ടിമറി നടത്തി അനാചാരങ്ങൾ കുത്തിനിറച്ച ആരാധനാഭ്രാന്തന്മാർ എന്ന് ഖുർആൻ തന്നെ അധിക്ഷേപിച്ച അറേബ്യൻ ജൂതന്മാർക്കുമിടയിലുമാണല്ലോ. സ്വർണം, പട്ട് തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ ഹറാമാണെന്നും വിശ്വസിക്കുന്ന ജൂതന്മാർ അക്കാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. ഇന്നും സ്വർണം ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ജൂത സ്ത്രീകൾ വരെയുണ്ട്. സ്വർണം ഹറാമാണെന്ന് മതനിയമമുണ്ടാക്കി തൗറാത്തിൽ കൈകടത്തിയ ആ ജൂതന്മാരെയാണ് ഖുർആൻ അധിക്ഷേപിച്ചത്. അഥവാ സ്വർണം, വെള്ളി, പട്ടുകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ ഹറാമാണെന്ന് ഒരല്ലാഹുവും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ പറയലാണ് അല്ലാഹു ഹറാമാക്കിയത് എന്ന് പഠിപ്പിക്കുകയുമാണ് സൂറത്തുൽ അഹ്റാഫിൽ അല്ലാഹു ചെയ്തു. ഖുർആനിലെ ആ പ്രസക്ത ഭാഗം വിശദമായി ശ്രദ്ധിക്കുക. 7-ാം അധ്യായത്തിൽ 31, 32, 33 വചനങ്ങൾ. കുൽ മൻ ഹർറമ സീനത്തല്ലാഹി എന്ന് തുടങ്ങുന്ന ആയത്ത് ശ്രദ്ധിക്കുക. ആദം സന്തതികളെ, എല്ലാ ആരാധനാലയങ്ങളിലും അഥവാ എല്ലാ ആരാധനാവേളകളിലും നിങ്ങൾ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളുക. നിങ്ങൾ നല്ല നല്ല ആഹാര പദാർത്ഥങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയേയില്ല. നബിയെ, താങ്കൾ പറയുക, അല്ലാഹു അവന്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള അലങ്കാര വസ്തുക്കളും വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയത് ആരാണ്? അറിയുക, അവ ഈ ഐഹിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് മാത്രമുള്ളതുമാണ്. മനസ്സിലാകുന്നവർക്ക് വേണ്ടി അപ്രകാരം നാം ഖുർആനിലൂടെ തെളിവുകൾ വിശദീകരിക്കുന്നു. നബിയെ, താങ്കൾ പറയുക, രഹസ്യവും പരസ്യവുമായ എല്ലാ നീചവൃത്തികളും കുറ്റകരമാണെന്ന് ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്യായമായ എല്ലാവിധ കൈകടത്തലുകളും അല്ലാഹുവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കലും അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിന്റെ മതത്തിൽ നിങ്ങൾ കുറപ്പില്ലാത്ത എന്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കലുമാണ് അടിസ്ഥാനപരമായി അല്ലാഹു ഹറാമാക്കിയത്. അല്ലാഹുവിന്റെ പേരിൽ വിശ്വാസയോഗ്യമായ യാതൊരു തെളിവുമില്ലാതെ മതനിയമങ്ങൾ കെട്ടിയുണ്ടാക്കൽ ശിർക്കുപോലെ തന്നെ ഒരു മഹാ അപരാധമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ് അല്ലാഹു മേൽ സൂക്തത്തിൽ ചെയ്തിരിക്കുന്നത്. നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കലും സ്വർണം, വെള്ളി തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കലും മതത്തിന്റെ ശാഖാപരമായ കാര്യമാണ് എന്ന് സമ്മതിക്കാത്ത ഒരു വിധി അഹ്ലുൽ ഹദീസുകാർക്കിടയിൽ പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വർണം, വെള്ളി തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ അല്ലാഹു ഹറാമാക്കിയിട്ടില്ലെന്നും എന്നാൽ യാതൊരു തെളിവുമില്ലാതെ അല്ലാഹുവും റസൂലും ഹറാമാക്കിയിരിക്കുന്നു എന്നുള്ള ഹദീസുണ്ടാക്കി അത് മതനിയമമാക്കി പ്രചരിപ്പിക്കലാണ് അല്ലാഹു ഹറാമാക്കിയിട്ടുള്ളതെന്നും വ്യക്തമാക്കുകയാണ് മേൽസൂക്തത്തിൽ അല്ലാഹു ചെയ്തിട്ടുള്ളത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഖുർആനിലൂടെ അല്ലാഹു ഹറാമാക്കാത്ത സ്വർണം, വെള്ളി തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ മുസ്ലിംകൾക്ക് ഹറാമാണെന്ന് പറയൽ ചിർക്കുപോലെ തന്നെ ഒരു വൻ കുറ്റമാണെന്ന് ഖുർആൻ വ്യക്തമാക്കിയെന്ന് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. സ്വന്തം വീട്ടിലേക്ക് കടക്കുമ്പോൾ മുൻവാതിലൂടെ തന്നെ കടക്കണം. നാം മറ്റൊരാളുടെ മുറിയിലേക്ക് കയറുമ്പോൾ ഒരു നല്ല മര്യാദയും സംസ്കാരവും എന്ന നിലയ്ക്ക് അവരോട് സലാം പറയണം എന്നും അല്ലെങ്കിൽ കതകിൽ മുട്ടി നമ്മുടെ സാന്നിധ്യം അറിയിക്കുകയും അവരോട് സമ്മതം ചോദിക്കുകയും ചെയ്യാതെ ആ മുറിയിലേക്ക് കടക്കരുത് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അതേപോലെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവരെ വെറുപ്പിക്കരുതെന്നും അവരോട് കയർക്കരുതെന്നും സംസാരത്തിൽ ചെ എന്ന് പോലും പറയരുതെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. വളരെ നിസ്സാരമായി നമുക്ക് തോന്നാവുന്ന പ്രാഥമിക കാര്യങ്ങൾ പോലും വിട്ടുപോകാതെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് സാരം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ ഖുർആനിലൂടെ വിവരിച്ചു തരുന്നതിൽ അല്ലാഹുവോ റസൂലോ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് ഖുർആന്റെ ആ പ്രഖ്യാപനം 100% ശരിയാണെന്ന് സാരം. ഖുർആനിലൂടെ അല്ലാഹു ഹലാലാക്കിയ, അനുവദിച്ചു തന്ന അലങ്കാര വസ്തുക്കൾ യാതൊരു പ്രമാണവുമില്ലാതെ കള്ള ഹദീസ് ഉണ്ടാക്കി ഹറാമാണെന്ന് പറയൽ ശിർക്ക് ചെയ്യുന്നതുപോലെ ഒരു കൊടിയ പാപമാണെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്ന് സാരം. അതുപോലെ ഖുർആനിലില്ലാത്തതും നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ലാത്തതുമായ സുന്നത്ത് നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജുകൾ, താടി, തൊപ്പി ഖുർആനിലില്ലാത്തതും നബി തിരുമേനി പഠിപ്പിച്ചിട്ടില്ലാത്തതും മുആവിയയും അബൂ ഹുറൈറയും 20 വർഷം കൊണ്ട് പടുത്തുയർത്തിയതുമായ 30 തെറ്റുകളുള്ള ഒരു 5 നേരം നമസ്കാരം, 7 തെറ്റുകളുള്ള ഖുർആൻ വിരുദ്ധവും നബി തിരുമേനി കേട്ടിട്ട് പോലുമില്ലാത്തതുമായ ബാങ്ക്, ഖുർആനോ നബിയോ പഠിപ്പിക്കാത്ത ചേലാകർമ്മം എന്ന അക്രമം, ഹജ്ജിലെ കല്ലേറ്, കല്ലു ചുംബിക്കൽ എന്നിവ കള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതമായി പ്രചരിപ്പിക്കലും അതനുഷ്ഠിക്കലും ഖുർആനിക ദൃഷ്ട്യ ഏറ്റവും വലിയ ശിർക്കാണ് എന്ന് സാരം. ഏതൊരു മുസ്ലിമിനെയും അമ്പരിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്താൻ പോകുന്നതുമായ ഒരു മഹാ വിപ്ലവാത്മകമായ ഒരു ഖുർആനിക സിദ്ധാന്തമാണ് അബൂഹുറൈറയുടെ തനിനിറം എന്ന ഗ്രന്ഥത്തിൽ മൗലവി ചേകന്നൂർ സമർത്ഥിച്ചത്. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്തതും നബി ചെയ്തിട്ടില്ലാത്തതും മുസ്ലിം പുരുഷന്മാരോടും സ്ത്രീകളോടും ശിശുക്കളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അക്രമവുമാണ് സുന്നത്ത് കല്യാണം എന്ന ചേലാകർമ്മം. നബിയുടെയും ഖലീഫമാരുടെയും കാലത്ത് ജൂതന്മാർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരിലുണ്ടായിരുന്ന ഒരാചാരം അങ്ങനെ തന്നെ നിലനിന്നു. ഈജിപ്ത്, സുഡാൻ, എത്യോപ്യ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പെൺകുട്ടികൾ പോലും ഈ കിരാത സുന്നത്തിനു ഇരയാകുന്നുണ്ട്. മുആവിയയുടെ ഖുർആൻ വിരുദ്ധ രാജഭരണകാലത്ത് ആ അനാചാരം ഒരു സുന്നത്തായി നിലനിർത്താൻ അബൂഹുറൈറ പ്രത്യേകം പ്രചാരവേല നടത്തുകയും ചെയ്തു. അതുമാത്രമാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന സുന്നത്ത് എന്ന ചേലാകർമ്മത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ഖുർആനിലോ നബിചര്യയിലോ ചേലാകർമ്മത്തിന് യാതൊരു സ്ഥാനവുമില്ല. ചേലാകർമ്മത്തിലെ മതവും ശാസ്ത്രവും നമുക്കൊന്ന് പഠിക്കാം. അതിനു മുമ്പായി അല്പം ചരിത്രവും നാം പഠിക്കേണ്ടതുണ്ട്. ലൈംഗികത പാപമാണെന്നും അത് ചെകുത്താന്റെ പ്രവർത്തനമാണെന്നും പുരാതന കാലത്ത് ചില ജൂതന്മാർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ മൂത്രത്തിന്റെ അംശം ലിംഗാഗ്ര ചർമ്മത്തിൽ തങ്ങി നിൽക്കുന്നത് മഹാപാപമാണെന്നും തുള്ളിമൂത്രം നജസാണെന്നും മൂത്രം തൊലിയിൽ തങ്ങി നിന്നാൽ അവരുടെ പ്രാർത്ഥനയും നമസ്കാരവും ശരിയാവുകയില്ല എന്നും ചില ജൂതറബ്ബിമാർ നിയമമാക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ജൂതന്മാരുടെ അമിതമായ ആരാധനാഭ്രാന്തിനെ ഖുർആൻ എതിർക്കുന്നുമുണ്ട്. മാത്രമല്ല, മൂത്രം നജസാണെന്ന് ഖുർആൻ എവിടെയും സൂചിപ്പിക്കുന്നുമില്ല. അപ്പോൾ ലൈംഗിക വീഴ്ചയിൽ ഒരു അപൂർണത വരുത്താനും തുള്ളിമൂത്രം തങ്ങി നിൽക്കുന്നത് തടയാനും ലോകത്താദ്യമായി ലിംഗത്തിന്റെ അറ്റത്തുള്ള തൊലി മുറിച്ചുകളഞ്ഞ ലിംഗാഗര ചർമ്മം ഛേദിച്ച ആദ്യത്തെ മതവിഭാഗമായിരുന്നു ജൂതന്മാർ. പുരുഷനും സ്ത്രീക്കും ഏറ്റവും അധികം സ്പർശന സുഖവും സംവേദനക്ഷമതയും നൽകുന്ന നെർവ് എൻഡിങ്സ് ഉള്ള തൊലിയുടെ ഒരു ഭാഗമാണ് ആ കിരാതമായ നടപടിയിലൂടെ ഡോക്ടറും ഒസാനും മുറിച്ചു കളയുന്നത്. മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് ഏറ്റവും നല്ല ശരീരഘടന നൽകുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. 95 അധ്യായം 4-5 വചനം. ലഖദ് ഖൽഖനൽ ഇൻസാന ഫി അഹ്സന തഖ്വീം. അപ്പോൾ ഏറ്റവും മനോഹരമായത് എന്ന് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ ആ മനുഷ്യ ശരീരഘടനയെ വികലമാക്കുക എന്നതായിരുന്നു ആ ചെകുത്താന്മാരുടെ ലക്ഷ്യം. ആ ലിംഗാഗ്ര ചർമ്മം മുറിച്ചു കളയേണ്ട ഒരു ശരീരഭാഗമാണെങ്കിൽ അള്ളാഹു അത് തന്റെ സൃഷ്ടിഘടനയിൽ ഉൾപ്പെടുത്തുമോ? നേർച്ച മൃഗങ്ങളായ ഒട്ടകത്തിന്റെയും ആടിന്റെയും കാതുകൾ കീറിമുറിച്ചടയാളം വെക്കുന്ന ഒരു പതിവ് അറബികൾക്കുണ്ടായിരുന്നു. അറബികളുടെ ആ ക്രൂരകൃത്യത്തെ ഖുർആൻ എതിർക്കുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. 4 അധ്യായം 118-119 വചനങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്ത്താൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ ഒട്ടകത്തിന്റെ കാതുകൾ കീറിമുറിക്കുന്നു. ചെകുത്താൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ അള്ളാഹുവിന്റെ സൃഷ്ടി അലങ്കോലപ്പെടുത്തുന്നു. കേവലം ഒരു വളർത്തുമൃഗത്തോടുള്ള ഖുർആനിന്റെ സമീപനം ഇതാണെങ്കിൽ നമ്മുടെ പിഞ്ചുകുട്ടികളുടെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചു കളയാൻ അള്ളാഹുവോ റസൂലോ അനുവദിക്കുമോ? ഖുർആനിലെന്നല്ല, വാറോല ഹദീസിൽ പോലും വ്യക്തമായ ഒരു തെളിവില്ലാത്ത പൈശാചിക നടപടിയാണ് ഈ ചേലാകർമ്മം എന്നറിയുക. മാത്രമല്ല, ഖുർആനിൽ കാണാത്ത മതവിധികൾ യഥേഷ്ടം നടപ്പിലാക്കാനും തിരഞ്ഞെടുക്കാനും മുസ്ലിംകൾക്ക് പാടില്ല എന്ന് ഖുർആൻ പ്രത്യേകം വിവിധ ഭാഗങ്ങളിലും ശൈലികളിലുമായി ധാരാളം ഉണർത്തുകയും ചെയ്തു. ഉദാഹരണമായി 68 അധ്യായം 38 വചനം ശ്രദ്ധിക്കുക. മതമില്ലാത്ത ശാസ്ത്രം മുടന്തരും, ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ് എന്ന് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുകയുണ്ടായി. ശാസ്ത്രത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ മുടന്തന്മാരും മതത്തിന്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അന്ധന്മാരുമാണ് ഈ ചേലാകർമ്മവാദികൾ എന്നു കാണാൻ പറ്റും. ചേലാകർമ്മം ചെയ്യുന്ന മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഗുഹ്യസ്ഥാനങ്ങളിലും ഗർഭാശയത്തിലുമൊക്കെയുള്ള ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ കുറവാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരു സത്യവുമാണ്. എന്നല്ല, ആ അവയവങ്ങൾ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന മറ്റു മതക്കാർക്കിടയിൽ ലിംഗത്തിനും ഗർഭാശയത്തിനുമൊക്കെയുള്ള ക്യാൻസർ കാണുന്നില്ല എന്നറിയുക. അപ്പോൾ വൃത്തിയോടെ നടക്കുക എന്നതാണ് കാര്യം. വൃത്തിയുള്ളവരെയും വിശ്വാസികളെയും ദൈവം ഇഷ്ടപ്പെടുന്നു എന്ന ഖുർആൻ വചനം ശ്രദ്ധിക്കുക. ദിവസവും 5 നേരവും 8 നേരവും ഒക്കെ മൂത്രിക്കുകയും അത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് കഴുകണമെന്ന് നിർബന്ധമുള്ളവരുമാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ലിംഗം വൃത്തിയാകാതിരിക്കുക എന്നൊരവസ്ഥ വരാൻ മുസ്ലിം പുരുഷന്മാർക്ക് അവിടെ യാതൊരു സാധ്യതയും കാണുന്നില്ല. പിന്നെ 10 ലക്ഷത്തിൽ ഒരു അമുസ്ലിമിന് അവൻ കുളിക്കാതെ വൃത്തിയാക്കാതെ കുത്തഴിഞ്ഞ് നടന്നു എന്നതിന്റെ പേരിൽ അവന്റെ ലിംഗത്തിന് ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെല്ലാവരും ചേലാകർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അപഹാസ്യമാണ്. പ്രത്യേകിച്ചും ഖുർആനും നബിയും പഠിപ്പിക്കാത്ത ഒരു അനാചാരത്തിന്റെ പേരിൽ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെയാണത്. വൃത്തിയില്ലാതെ വ്യഭിചാരവും കള്ളുകുടിയുമായി കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്നവർക്ക് ചേലാകർമ്മം ചെയ്താലും മുസ്ലിമായാലും അത്തരം മാറാവ്യാധികളും ക്യാൻസറും ഒക്കെ വരും എന്നറിയുക. ചേലാകർമ്മത്തിലെ ശാസ്ത്രവും പാടി നടന്ന് സുന്നികളെയും മുജാഹിദുകളെയും ജമാഅത്തുകാരെയും പറ്റിക്കുന്ന ഡോക്ടർമാർ ഇതോർക്കുന്നത് നല്ലതാണ്. അതിനാൽ അള്ളാഹു നൽകിയ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തിന്റെ ലിംഗത്തിന്റെ അഗ്രം ഛേദിച്ചുകൊണ്ടല്ല നാം ഭക്തി കാണിക്കേണ്ടത്. ഇനി ജനിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികളോടെങ്കിലും നാം ആ ക്രൂരകൃത്യം കാട്ടാതിരിക്കുക. മാത്രമല്ല, സ്ത്രീക്കും പുരുഷനും ഏറ്റവും സ്പർശനക്ഷമതയും സ്പർശന സുഖവും നൽകുന്ന ഭാഗമാണ് ആ തൊലിയെന്നും ചില ലൈംഗിക ശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജീവിതത്തിൽ ഒരിക്കലും ബിരിയാണി തിന്നാത്തവനോട് ബിരിയാണിയുടെ രസം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ ഉടലുമായി ബന്ധപ്പെട്ട് അപ്പൻഡിക്സ് എന്നൊരു ഭാഗമുണ്ട്. അതിന് ചിലപ്പോൾ അണുബാധയും വീക്കവുമൊക്കെ ഉണ്ടായാൽ അപ്പൻഡിസൈറ്റിസ് എന്ന രോഗത്തിന് കാരണമാകുന്നു. ഈ രോഗം മൂർച്ഛിച്ചാൽ അതികഠിനമായ വയറുവേദനയും പനിയും തുടർന്ന് മരണവും സംഭവിക്കാം. അത്തരം ഘട്ടങ്ങളിൽ അടിയന്തര ശസ്ത്രക്രിയ വഴി ആ അപ്പൻഡിക്സ് എന്ന ഭാഗം നീക്കിക്കളയാറുമുണ്ട്. 10,000-ൽ അല്ലെങ്കിൽ 1,00,000-ൽ ഒരാൾക്ക് ഇങ്ങനെ അപ്പൻഡിസൈറ്റിസും മരണവും സംഭവിക്കാമെന്നതുകൊണ്ട് എല്ലാവരും കയറി അപ്പൻഡിസെക്ടമി എന്ന ഓപ്പറേഷൻ മുഖേന അപ്പൻഡിക്സ് എടുത്തുകളയാറില്ല. ആവശ്യമായ ഘട്ടങ്ങളിൽ ഉചിതമായ ചികിത്സ നടത്താം എന്നു മാത്രം. അതേപോലെ 1,00,000-ൽ അല്ലെങ്കിൽ 10,00,000-ൽ ഒരാൾക്ക് കുളിക്കാതെ വൃത്തിയില്ലാതെ വ്യഭിചാരവും കള്ളുകുടിയും പ്രകൃതി വിരുദ്ധ നടപടികളുമായി നടന്നു ലിംഗത്തിനും ഗർഭപാത്രത്തിനും യോനിനാളത്തിനും മറ്റും ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മുസ്ലിം പുരുഷന്മാരെ മുഴുവൻ അഡ്വാൻസായി ചേലാകർമ്മം നടത്തി അപൂർണരാക്കുന്നത് ഖുർആൻ വിരുദ്ധവും ഇസ്ലാം വിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണ്. നമ്മുടെയൊക്കെ ലിംഗാഗ്ര ചർമ്മവുമായി അബൂഹുറൈറകൾ പോയി. നമ്മുടെ കുട്ടികളെങ്കിലും ആ ക്രൂരകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടട്ടെ. നബിയോ മക്കം 10-ൽ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്ന പുതുവിശ്വാസികളോ ഈ ചേലാകർമ്മം ചെയ്തതെന്നും യാതൊരു തെളിവുമില്ല എന്നിരിക്കെ ഇസ്ലാം മതത്തിൽ ചേരുമ്പോഴേക്കും പിഞ്ചുകുട്ടികൾ ജനിച്ചു വീഴുമ്പോഴേക്കും അവരുടെ ലിംഗാഗ്ര ചർമ്മം അറുത്തു മാറ്റുന്നത് ക്രൂരതയല്ലേ? മൂത്രതടസ്സം, നിരന്തരമായ അണുബാധ തുടങ്ങിയ ഘട്ടങ്ങളിൽ ആ തൊലി അല്പം കീറി മുറിക്കുകയോ ചേലാകർമ്മം ചെയ്യുകയോ ചെയ്യാം. ഒരു ചികിത്സയുടെ ഭാഗം എന്ന നിലക്ക് അത് ഖുർആനിക ദൃഷ്ട്യാ തെറ്റുമല്ല. ഹിന്ദു സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും ഒരു ചികിത്സ എന്ന നിലയ്ക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ ചേലാകർമ്മം ചെയ്യാറുമുണ്ട്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം. വിദ്യാഭ്യാസമില്ലാത്ത കഴുതകളോട് തർക്കിച്ച് സമയം കളയാതെ അവരോട് സലാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി പോരാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മുസ്ലിമാകാനുള്ള ആദ്യത്തെ നിബന്ധന അക്ഷരാഭ്യാസമാണ്, അല്ലാതെ ലിംഗം മുറിച്ച് വികലാംഗനാക്കലല്ല. അതേസമയം ഖുർആനിലില്ലാത്ത ഒരു നടപടിക്രമവും ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്നത് വൻ കുറ്റവും ശിർക്കിനോടടുത്ത പാപവുമാണ്. ഖുർആനും നബിയും പഠിപ്പിച്ച ഒരടിസ്ഥാന സിദ്ധാന്തവുമാണത്. അതുകൊണ്ട് ഖുർആനോ നബിയോ പഠിപ്പിക്കാത്ത 5 നേരത്തെ സംഘടിത നമസ്കാരം, നബി കേട്ടിട്ടില്ലാത്തതും ഖുർആന് ഘടകവിരുദ്ധവുമായ 7 തെറ്റുകളുള്ള ബാങ്ക് വിളി, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജുകൾ, ഹജ്ജിലെ കല്ലേറ്, കല്ലു ചുംബിക്കൽ, ഖുർആൻ യാതൊരു പ്രാധാന്യവും പുണ്യവും നൽകാത്ത സംസം വള്ളം വിറ്റ് കാശാക്കൽ, നമസ്കാരത്തിലെ അത്തഹിയാ തോതൽ, ഖുർആനിലില്ലാത്ത യൂത പ്രാർത്ഥനയായ ആമീൻ പറയൽ, നമസ്കാരാനന്തരമുള്ള കൂട്ടപ്രാർത്ഥന, ചേലാകർമ്മം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിർത്താൻ നബിയെയും വിശുദ്ധ ഖുർആനെയും സ്നേഹിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. അല്ലാഹുമർഹം ആദരണീയൻ എന്നും ലോകാനുഗ്രഹി എന്നും അനുകരണീയമായ വിശിഷ്ട സ്വഭാവ ഗുണങ്ങളുടെ മൂർത്തിമൽ ഭാവമെന്നും ഖുർആൻ പരിചയപ്പെടുത്തിയ നമ്മുടെ നബിയെ എങ്ങനെയൊക്കെ വഷളനായി ചിത്രീകരിക്കാമോ അങ്ങനെയൊക്കെ തരംതാഴ്ത്തി ചിത്രീകരിക്കാനാണ് ഹദീസുകൾ രചിച്ചത് എന്നറിയുക. സ്ത്രീലമ്പടൻ, കാമഭ്രാന്തൻ, വഷളൻ, അരപ്പിരിയൻ, വൃത്തിയില്ലാതെ കുളിക്കാതെ നടന്നു, തലയിൽ പേനരിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെ നബിയെ ചിത്രീകരിച്ചു കണ്ടില്ലേ? നമ്മുടെ ഹദീസു ഗ്രന്ഥങ്ങളിലെ വഷളത്തരം ഇങ്ങനെ തുറന്നെഴുതുന്നത് അപകടവും അപഹാസ്യവുമല്ലേ? അത് കാണാത്ത മാതിരി നടിക്കുകയല്ലേ വേണ്ടത് എന്ന് നമ്മുടെ സമുദായത്തിലെ ചില അല്പന്മാർ ചോദിച്ചേക്കാം. എന്നാൽ ബുഖാരിയും മുസ്ലീമും ഒന്നും നമ്മുടെ ഗ്രന്ഥങ്ങളല്ലെന്നും നമ്മുടെ നബിക്കെതിരായി ഖുർആനെതിരായി രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥങ്ങളാണതെന്നും പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ആ ഹദീസു ഗ്രന്ഥങ്ങളെ തച്ചു തകർക്കലും പകരം ഖുർആനിക നിയമം മുസ്ലീങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കലുമാണ് നമ്മുടെ ലക്ഷ്യം. ഹദീസിലൂടെ മായം ചേർത്ത നമ്മുടെ നബിയുടെ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും രൂപത്തിന് പകരം ഖുർആനിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ നബിയുടെ യഥാർത്ഥമായ നമസ്കാര രൂപവും നോമ്പും നമ്മുടെ നബിയുടെ ഹജ്ജും എല്ലാം പുനഃസ്ഥാപിക്കലാണ് ചേകന്നൂർ മൗലവി ജീവിതവും ജീവനും നൽകി വളർത്തിയെടുത്ത് സമരസജ്ജരാക്കിയ ഖുർആൻ സുന്നത്തുകാരായ ഞങ്ങളുടെ ലക്ഷ്യം. നബിയോ വിശുദ്ധ ഖുർആനോ പഠിപ്പിക്കാത്ത തനി മണ്ടത്തരങ്ങളും വഷളത്തരങ്ങളും അപകടങ്ങളും നിറഞ്ഞ കള്ള ഹദീസുകൾ സുന്നി മുസ്ലിങ്ങളെ നബിയുടെ ഹദീസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കപടനായ മുആവിയ മക്കാ മദീനയിൽ നിന്നു പ്രചരിപ്പിച്ചത്. നമ്മുടെയും നമുക്ക് മുമ്പുള്ളവരുടെയും ഒരുപാട് പണവും സമ്പത്തും സമയവും ആ ദജ്ജാലുകൾ നിഷ്ഫലമാക്കി. മേലില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും അത്തരത്തിലുള്ള സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ശാരീരിക നഷ്ടവും ഉണ്ടാകരുത്. വർഗീയതയും സമുദായ സ്പർദ്ധയും വളർത്തുന്ന അറേബ്യൻ പാരമ്പര്യമല്ല നമ്മുടെ നബിയുടെ മഹത്തായ സന്ദേശമായ ഖുർആനാണ് ലോക സാഹോദര്യവും ലോക സമാധാനവും വളർത്തുന്ന ഖുർആനാണ് നാം നമ്മുടെ പള്ളി മദ്രസകളിൽ പഠിപ്പിക്കേണ്ടത്. അതിനായി നാം നമ്മുടെ പഴയ മദ്രസ ദർസുകൾ അടച്ചുപൂട്ടുകയും പുതിയ ഖുർആനിക സിലബസ് രചിക്കുകയും വേണം. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഹദീസു ഗ്രന്ഥങ്ങളിലെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നമ്മുടെ സഹോദരന്മാരുടെ ശ്രദ്ധയിൽ ഈയുള്ളവൻ കൊണ്ടുവരുന്നത്. നമ്മുടെ കുട്ടികൾക്കും വരാൻ പോകുന്ന നമ്മുടെ തലമുറകൾക്കും സംഭവിക്കാനിരിക്കുന്ന അനാവശ്യമായ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ധർമ്മച്യുതിയും ഒഴിവാക്കാൻ വേണ്ടിയാണ് ചേകന്നൂർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളായ ഞങ്ങളും ഞങ്ങളുടെ ഭീമമായ സമ്പത്തും സമയവും ഒക്കെ ഉപയോഗിച്ച് ഇത്തരം വൃത്തികെട്ട കള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ തനിനിറം പുറത്തുകൊണ്ടുവരുന്നത്. ഇന്ന് നാം നമ്മുടെ ഓരോ മഹല്ലിലും പള്ളിയും ദർസും മദ്രസയും നടത്താൻ മാസം പ്രതി 10,000 രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ 9,000 രൂപയും ഈ രീതിയിലുള്ള അനാവശ്യ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓരോ മഹലിലുള്ള സാധാരണക്കാരനും പണക്കാരനും കൂലിവേലക്കാരനും കഷ്ടപ്പെട്ട് സംഭാവന നൽകി പഠിപ്പിക്കുന്നതിൽ 90% നബിക്കും വിശുദ്ധ ഖുർആനും യഥാർത്ഥ ഇസ്ലാമിനും എതിരായ കാര്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളി ദർസുകളിലെയും മദ്രസയിലെയും അറബി കോളേജിലെയും സിലബസുകൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചെഴുതാൻ നാം തയ്യാറാവണം. അതിന് ഓരോ മുസ്ലിമും ബന്ധപ്പെട്ടവരെ പ്രേരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഖുർആൻ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ജിഹാദ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നബിക്കെതിരെ രചിക്കപ്പെട്ട സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസു ഗ്രന്ഥങ്ങൾ സുന്നികൾ തന്നെ ചുട്ടുകരിക്കാൻ തയ്യാറെടുക്കുന്നതുവരെ ഞങ്ങൾ ആ ധർമ്മസമരം ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് തുടരുമെന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പുണ്യനബിയെ പാവങ്ങളുടെ സംരക്ഷകനായി, മർദ്ദിതരുടെ ആശാകേന്ദ്രമായി, മർദ്ദിതവർഗത്തിന്റെ വിമോചകനായി അറേബ്യയിലെ ആ കാട്ടറബികളെ തട്ടിയുണർത്തി വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുത്തുകൊണ്ട് അവരെ ലോകത്തിൽ അറിയപ്പെടുന്നൊരു ശക്തിയാക്കി കടന്നുപോയ അള്ളാഹുവിന്റെ ആ പ്രവാചകനെ നീചനും വഷളനും പെൺകോന്തനും ക്രൂരനും അരപ്പിരിയനുമൊക്കെയായി ചിത്രീകരിക്കുന്ന ഹദീസുകൾ ബുഖാരിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ 3 തരത്തിൽപ്പെട്ട ഹദീസുകളാണ് ബുഖാരിയിൽ ബാക്കിയാവുക. ഇസ്ലാം കാര്യങ്ങളുടെയും ഈമാൻ കാര്യങ്ങളുടെയും ഇഹ്സാനിന്റെയും ഹദീസ്, 5 നേരം നമസ്കാരത്തിന്റെയും നമസ്കാര രൂപത്തിന്റെയും ഹദീസ്, ബാങ്കിന്റെ ഹദീസ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഇസ്ലാമിനെ സുന്നീഷിയ എന്നിങ്ങനെ രണ്ടു വിഭാഗമായി പുലർത്തിയ ശേഷം നബിയുടെ സുന്നത്ത് എന്ന പേരിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഷിയാക്കളിലെ അബ്ദുള്ള ഇബ്നു സബ പോലുള്ള ജൂത മുനാഫിക്കുകളും സുന്നികളുടെ നേതാവായ മുആവിയയും അബൂ ഹുറൈറയും ഇസ്ലാമിൽ വരുത്തുകയുണ്ടായി. നബിയുടെ നമസ്കാര രൂപവും സമയവും പോലും മായം ചേർത്താണ് മുവാവിയ പിന്നീട് കിരാതമായ ഇസ്ലാം വിരുദ്ധ രാജഭരണകാലത്ത് നടപ്പിലാക്കിയത് എന്ന് ഖുർആൻകൊണ്ട് മൗലവി സമർത്ഥിച്ചു. നബിയുടെ കാലത്ത് ബിലാലിനെ കൊണ്ട് നബി ഒളിപ്പിച്ചിരുന്ന ബാങ്കിൽ പോലും പരിഷ്കാരങ്ങൾ വരുത്തി അട്ടിമറിച്ചു എന്നും ഖുർആൻ കൊണ്ടും ഖുർആൻ വിരുദ്ധമല്ലാത്ത ഹദീസ് കൊണ്ടും മൗലവി ചെകന്നൂർ സമർത്ഥിച്ചു. സഹീഹുൽ ബുഖാരിയിലെ ആ കള്ള ഹദീസുകളുടെ പൊള്ളത്തരം കൂടി പുറത്താകുന്നതോടെ സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അത്ഭുതമാണ് സംഭവിക്കുന്നത്. ചേകന്നൂർ മൗലവിയുടെ പ്രമാണയോഗ്യമായ ഹദീസ് ഏത്? അബൂഹുറൈറയുടെ കനിനിറം എന്നീ ഗ്രന്ഥങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനെതിരായി ശരിയായ നബിചര്യക്കെതിരായി രചിക്കപ്പെട്ട ഹദീസു ഗ്രന്ഥങ്ങളുടെയും ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളർന്ന ആചാരമതമായ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിനെയും അഥവാ അഖിലുൽ ഹദീസ് പ്രസ്ഥാനത്തെയും ഖുർആൻ കൊണ്ട് വിമർശിച്ചു നാമാവശേഷമാക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുആവിയയുടെ മനുഷ്യനിർമ്മിത മതമായ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിനെ അള്ളാഹുവിന്റെ മതമായ ഖുർആൻ കൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഖുർആൻ കൊണ്ട്, യഥാർത്ഥ ഇസ്ലാം മതം കൊണ്ട് വിമർശിച്ചു തകർക്കുകയും പകരം ഖുർആനിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയുമാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. സത്യം പുലർന്നു, അസത്യം തകർന്നു, തീർച്ചയായും അസത്യം തകരുക തന്നെ ചെയ്യും എന്ന ഖുർആൻ വാക്യം ശ്രദ്ധിക്കുക. അസത്യത്തിന്റെ നേർക്ക് നാമത സത്യത്തെ അയക്കുന്നു. അപ്പോൾ സത്യം അസത്യത്തിന്റെ തല തകർത്തു തരിപ്പണമാക്കി കളയുന്നു. തീർച്ചയായും അസത്യം തകരുക തന്നെ ചെയ്യും. ഖുർആനോട് ഏറ്റുമുട്ടി ഓരോ ഹദീസും തകർന്നു തരിപ്പണമാകുമ്പോൾ ചേകന്നൂർ മൗലവിയുടെ ഖുർആനിയ വാദങ്ങൾക്ക് മുമ്പിൽ അഹ്ലുൽ ഹദീസ് പ്രസ്ഥാനം തളർന്നു തകരുമ്പോൾ ആ ഖുർആൻ വാക്യം നമുക്ക് ഓർമ്മ വരേണ്ടതല്ലേ? സഹീഹുൽ ബുഖാരിയിലെ ഒരുപാട് വൃത്തികെട്ട കള്ള ഹദീസുകൾ നാം കണ്ടു. ബുഖാരിയിലെയും സഹീഹുൽ മുസ്ലിമിലെയും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലെയും ഒരുപാട് ഖുർആൻ വിരുദ്ധവും തനി അസംബദ്ധവും വഷളത്തരവുമടങ്ങിയ ഒരുപാട് ഹദീസുകൾ നാം കണ്ടു. നമ്മുടെ നബി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അസംബദ്ധങ്ങളും വഷളത്തരവുമാണ് നബിവചനം, നബിചര്യ എന്നൊക്കെ പറഞ്ഞു ആ ജൂതന്മാർ, ആ ജൂത മുനാഫിക്കുകൾ പറഞ്ഞു പരത്തിയത്. ഇനി സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് ശ്രദ്ധിക്കുക. കളവാണ് എന്ന് തോന്നുന്ന ഒരു ഹദീസ് എന്നിൽ നിന്നും വല്ലവനും നിവേദനം ചെയ്താൽ അവൻ കളവ് പറയുന്നവനിൽ പെട്ടവനാണ് എന്ന് നബി അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും അബൂദാവൂദും നസായിയും തിർമുദിയുമൊക്കെ പെരുങ്കള്ളങ്ങൾ പറയുന്ന ലോക പൊള്ളന്മാരാണ് എന്ന് അവർ തന്നെ സ്വയം എഴുതിവെക്കുകയല്ലേ പ്രസ്തുത ഹദീസ് നിവേദനത്തിലൂടെ ചെയ്തത് എന്നായിരുന്നു മൗലവി ചേകന്നൂർ ആവർത്തിച്ചു ചോദിച്ചത്. കാരണം സുന്നത്ത് ജമാഅത്തുകാർ ഏറ്റവും വലിയ പ്രമാണമായി കൊണ്ടു നടക്കുന്ന സിഹാഹു സിത്ത എന്ന ആറു പ്രാമാണിക ഹദീസ് ഗ്രന്ഥങ്ങളിലും 90% ഖുർആൻ വിരുദ്ധവും തനി വഷളത്തരവും മണ്ടത്തരങ്ങളും അപകടകരവുമായ ഹദീസുകളാണ്. അപ്പോൾ കളവാണ് എന്ന് തോന്നുന്ന അത്തരം ഹദീസുകൾ എഴുതിവെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ ഹദീസ് പൂജാരികളെല്ലാം പെരുങ്കള്ളന്മാരാണ് എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയല്ലേ എന്നാണ് മൗലവി ചേകന്നൂർ ചോദിച്ചത്. നമുക്ക് ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും മുജാഹിദ് ജമാഅത്ത് മൗലവിമാരോട് ചോദിക്കാം. സുന്നികളായ നാം ഇന്ന് ആചരിച്ചു പോരുന്ന അഞ്ചു നേര നമസ്കാരം, അഞ്ചു നേര ബാങ്ക്, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് ഹജ്ജ്, ആമീൻ പറയൽ, ചേലാകർമ്മം എന്ന സുന്നത്ത് കല്യാണം, ഇവയെല്ലാം 100% ഖുർആനെതിരാണ് എന്ന് ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുകയാണ് മൗലവി ചേകന്നൂർ ചെയ്തത്. മൗലവിയുടെ ഖുർആനിക വാദങ്ങൾ വിശദമായി കേട്ടു മനസ്സിലാക്കിയിട്ട് പോലും അതിൽ കാര്യമുണ്ട് എന്ന് തോന്നാൻ തുടങ്ങിയിട്ട് പോലും ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഞങ്ങളാകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാൻ ഞങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലോ എന്ന് പറയുന്ന ചില കപടന്മാരായ സുന്നി മുജാഹിദ് ജമാഅത്ത് സുഹൃത്തുക്കളെയും അരപണ്ഡിതന്മാരെയും അല്പന്മാരെയും നാം ധാരാളം കണ്ടിട്ടുണ്ട്. അവരൊന്നും അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ലെങ്കിലും അഞ്ചു നേര നമസ്കാരത്തിലും അഞ്ചു നേര ബാങ്കിലും വിശ്വസിക്കുന്നവരാണ്. ആ അഞ്ചു നേരത്തെ ബാങ്കും അഞ്ചു നേര നമസ്കാരവും ആമീനും അത്തഹിയാത്തും ചേലാകർമ്മവും ഒക്കെ അവർ ചെയ്യുന്നത് ഖുർആനും ഹദീസും ഒന്നും ആഴത്തിൽ പഠിച്ചിട്ടല്ല. പിന്നെയോ ചെറുപ്പം മുതലേ പള്ളി മദ്രസകളിൽ നിന്നും സ്വന്തം രക്ഷിതാക്കളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും പാരമ്പര്യമായി കിട്ടിയതാണ്. ആ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തെറ്റാണ് എന്ന് എഴുത്തും വായനയും അറിയുന്ന ആ തിരുമണ്ഡനോട് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് നാം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കാനും പഠിക്കാനും ഓരോ മുജാഹിദും മുസ്ലിമും ബാധ്യസ്ഥനാണ്. അപ്പോൾ 1000 കൊല്ലമായി ഇതുവരെ ആർക്കും തോന്നാത്തൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മാത്രം എവിടുന്ന് കിട്ടി എന്ന ചില അല്പന്മാരുടെ ചോദ്യം കാഫിറുകളുടെയും കപടന്മാരുടേതുമാണ് എന്നറിയുക. ഒരു യഥാർത്ഥ മുസ്ലിം ആ ചോദ്യം ചോദിക്കുകയില്ല. ബിംബാരാധനയ്ക്ക് ചിർക്കിന് 7000 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇന്നും പൂമുഖത്തുള്ള 90% ജനങ്ങളും പല ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തുന്നവരുമാണ്. നബി തിരുമേനിക്ക് മുമ്പ് സുമാർ 3000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റാനാണ് ഖുർആനും നബിയും അന്ന് അറബികളെ ഉദ്ബോധനം ചെയ്തത്. അന്ന് 3000ഉം 5000ഉം കൊല്ലങ്ങളായി പാരമ്പര്യമായി ഞങ്ങൾ ആചരിച്ചു വരുന്ന ബിംബാരാധനയെ നീ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് ആ മക്ക മുശ്രിക്കുകൾ നബിയോട് ചോദിച്ചത്. അപ്പോൾ 3000ഉം 7000ഉം കൊല്ലത്തെ പഴക്കവും പാരമ്പര്യവും ഉണ്ട് എന്നതുകൊണ്ട് ചിർക്കിനെ ന്യായീകരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ പിന്നെ 1350 കൊല്ലത്തെ പാരമ്പര്യവും പഴക്കവും പറഞ്ഞ് നമസ്കാരത്തിലെ ആമീനും അത്തഹിയാത്തും അത്തയ്യിബാത്തുലില്ലാഹിയും മസീഹുദ്ദജ്ജാലും ഒക്കെ കുത്തി നിറച്ച ചിർക്കു കലർന്ന നമസ്കാരത്തെ ന്യായീകരിക്കാൻ ഒരു സുന്നിക്കും മുജാഹിദിനും അവകാശമില്ല എന്നറിയുക. 7000 കൊല്ലത്തെ കലർപ്പില്ലാത്ത ശിർക്കിനേക്കാൾ വലിയ പാരമ്പര്യം കേവലം 1200ഉം 1300ഉം കൊല്ലം പഴക്കമുള്ള 5 നേര ചിർക്കൻ നമസ്കാരത്തിനും ബാങ്കിനുമില്ല എന്നറിയുക. അള്ളാഹു അവർക്ക് നല്ല ബുദ്ധി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു മർഹം.
സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫു വസലാമുൻ അലൽ മുർസലീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാ ആരാധനയ്ക്കർഹൻ നീയാണല്ലാ.
സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ആരാധനയ്ക്കർഹൻ നീയാണല്ലാ.
ആകാശഭൂമികൾ ഞങ്ങൾക്കൊരുക്കി അൽഹംദിനുടയവൻ നീയായല്ലാ.
സുബ്ഹാനല്ലാ
ജീവമായുള്ള ഭൂമിയിൽ നിന്നും ജീവൻ മുളപ്പിക്കും നിൻ ജീവശാസ്ത്രം. ജീവനും മരണവും നൽകുന്നോനല്ല ജീവൻ രഹസ്യം അറിയുന്നോനല്ല. ജീവനുണ്ടെന്നു നാം ചൊല്ലുന്നതെല്ലാം ഒരു നാളിൽ ജീവൻ വെടിഞ്ഞു മരിക്കും. രാജാധിരാജനാം അല്ലാഹുവിന്റെ ആമുഖം മാത്രം മായാതെ നിൽക്കും.
സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ആരാധനക്കർഹൻ നീയാണല്ലാ.
രാവിൻ പിറകിൽ പകലിനെ തീർത്തു പകലിൻ പിറകിലായി രാവും തുടർന്നു. രാവും പകലുമായി കാലം പകുത്തു. രാജാധിരാജൻ അല്ലാഹുവല്ലേ ആഴിക്കു മുകളിലായി നീങ്ങുന്ന കപ്പലിനെ ആഴിയിൽ താഴ്ത്താതെ കാക്കുന്നു നീയെ. ആകാശദേശത്തിൽ പാറും പറവയ്ക്കും ആശ്രയമായി നിൽക്കും ശക്തിയും നീയേ. ായി കരുണക്കടലായി ആകാശഭൂമികൾ നിറയുന്നുണ്ടല്ല. ആഴക്കടലിനടിയിലെ മുത്തിന്റെ സ്പന്ദനം പോലും അറിയുന്നുണ്ടല്ല. ആദമിൻ മക്കൾക്കു നേർപഥം കാട്ടുവാൻ അൽഫുർഖാൻ സൂക്തങ്ങൾ തന്നവൻ നീയേ. കാത്തിമുല്ലമ്പിയ കാട്ടിയ വഴിയെ എന്നെന്നും ഞങ്ങൾ പോകുന്നുണ്ടാവഴിയെ. ആദമിൻ മക്കൾക്കു നേർവഴി കാട്ടുവാൻ കാത്തിം നബിയെ അയച്ചവൻ നീയേ. കാത്തിമുല്ലമ്പിയ കാട്ടിയ വഴിയെ എന്നെന്നും ഞങ്ങൾ പോകുന്നുണ്ടാവഴിയെ. ആകാശഭൂമികൾ ഞങ്ങൾ പൊരുക്കി അൽഹംദിന്നുടയവൻ നീയായല്ലാ.
സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ആരാധനയ്ക്കർഹൻ നീയാണല്ലാ.